എആർഎൻ ന്യൂസ് സെന്ററിൽ നിന്നും വാർത്തകളുമായി ഫസ്ലും. മനഃശാസ്ത്രജ്ഞനും എഴുത്തുകാരനുമായ ഡോക്ടർ പി എം മാത്യു വെല്ലൂർ അന്തരിച്ചു. 87 വയസ്സായിരുന്നു. വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മനോരോഗ വിഭാഗത്തിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായും മെഡിക്കൽ കോളേജിൽ അധ്യാപകനായും പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള സർവകലാശാലയിൽ നിന്ന് എംഎ ബിരുദവും ഡോക്ടറേറ്റും നേടി. ചികിത്സാ മനഃശാസ്ത്രത്തിൽ ഡിപ്ലോമയും നേടിയിട്ടുണ്ട്. മനഃശാസ്ത്രം, കുടുംബജീവിതം എന്നീ മാസികകളുടെ ആദ്യകാല പത്രാധിപരാണ്. ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ മനഃശാസ്ത്രപരമായ നിരവധി ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. തിരുവനന്തപുരത്തുള്ള മനഃശാസ്ത്ര ചികിത്സാ കേന്ദ്രത്തിന്റെയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന സ്ഥാപനത്തിന്റെയും ഡയറക്ടറായിരുന്നു. സർവവിജ്ഞാന കോശത്തിൽ മനഃശാസ്ത്ര വിഭാഗത്തിന്റെ എഡിറ്ററായി 5 വർഷം സേവനം അനുഷ്ഠിച്ചു. രതിവിജ്ഞാന കോശം എന്ന ഗ്രന്ഥത്തിന്റെയും എഡിറ്ററാണ്. കേന്ദ്ര സർക്കാർ പാസാക്കിയ പുതിയ കാർഷിക നിയമം മറികടക്കാൻ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നിയമനിർമ്മാണത്തിനൊരുങ്ങണമെന്ന് പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക വിരുദ്ധ നിയമങ്ങൾ നിരാകരിക്കുന്നതിനായി ഭരണഘടനയുടെ അനുച്ഛേദം 254 പ്രകാരം സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള സാധ്യതകൾ തേടണമെന്നാണ് കോൺഗ്രസ് അധ്യക്ഷ ആവശ്യപ്പെടുന്നത്. ഗർഭിണിക്ക് ചികിത്സ നിഷേധിച്ച സംഭവത്തിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും പ്രിൻസിപ്പലിനും മലപ്പുറം ജില്ലാ കലക്ടർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. നോട്ടീസ് ലഭിച്ച് 24 മണിക്കൂറിനുള്ളിൽ രേഖാമൂലം മറുപടി നൽകണം. മറുപടി കിട്ടിയില്ല എങ്കിൽ യാതൊന്നും ബോധിപ്പിക്കാനില്ല എന്ന നിഗമനത്തിൽ നിയമാനുസൃത തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും കലക്ടറുടെ നോട്ടീസിലുണ്ട്. മലപ്പുറം ജില്ലയിലെ കിഴിശ്ശേരി സ്വദേശി എൻ സി ഷെരീഫിന്റെ ഭാര്യ സഹ്ല തസ്നീമിനാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സ നിഷേധിച്ചത്. തസ്നീമയുടെ ഇരട്ടക്കുട്ടികൾ പിന്നീട് പ്രസവത്തോടെ മരിക്കുകയും ചെയ്തു. പ്രസവ ചികിത്സയ്ക്ക് കോവിഡ് PCR ഫലം തന്നെ വേണമെന്നും കോവിഡ് ആന്റിജൻ പരിശോധനാ ഫലം അംഗീകരിക്കില്ലെന്നും സ്വകാര്യ ആശുപത്രി ഉൾപ്പെടെയുള്ളവർ നിർബന്ധം പിടിച്ചതാണ് ഈ ദുരിതത്തിന് കാരണമായിട്ടുള്ളതെന്ന് യുവതിയുടെ കുടുംബം പരാതിപ്പെടുന്നു. കേരളത്തിൽ ഇന്ന് 4538 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അതിൽ 3997 പേർക്കും സമ്പർക്കമൂലമാണ് രോഗബാധയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
നമ്മുടെ സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനയാണ് ഉണ്ടായത്. ഇന്ന് സംസ്ഥാനത്ത് 4538 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. കോവിഡ് ബാധിച്ച 20 പേർ മരണമടഞ്ഞു. 57879 പേർ നിലവിൽ ചികിത്സയിലുണ്ട്. 3997 പേർക്കും സമ്പർക്കം മൂലമാണ് ഇന്ന് രോഗബാധയുണ്ടായത്. ഉറവിടമറിയാത്തത് 249 പേരാണ്. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 67 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 36027 സാമ്പിളുകളാണ് പരിശോധന നടത്തിയത്. 3347 പേർ രോഗമുക്തരായിട്ടുണ്ട്. രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യ ദിവസം മുതൽ ഇന്നുവരെയുള്ള കണക്കുകൾ പ്രകാരം 179922 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. നിലവിൽ 57879 ആക്റ്റീവ് കേസുകളാണ് ഉള്ളത്. വലിയ തോതിലുള്ള വ്യാപനത്തിലേക്ക് പോകുമെന്ന ആശങ്കയാണ് പൊതുവെ ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ 7000+ കേസുകളാണ് ഉണ്ടായത്. ഇന്ന് ഫലം എടുത്തത് കുറച്ച് നേരത്തെയാണ്, റിവ്യൂ മീറ്റിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട്. അതുകൊണ്ടാവാം കുറഞ്ഞത്. സ്വാഭാവികമായും ഇതും കൂടി നാളത്തെ കണക്കിൽ വരികയാണ് ചെയ്യുക. ഇത്രയും നാൾ രോഗവ്യാപനത്തിന്റെ തോത് നിർണ്ണയിക്കുന്ന ശാസ്ത്രീയ മാനദണ്ഡങ്ങൾ പരിശോധിക്കുമ്പോൾ രോഗനിയന്ത്രണത്തിൽ നാം ബഹുദൂരം മുന്നിലായിരുന്നു. അതിനാണ് ഇപ്പോൾ ചെറിയ രീതിയിൽ ഇളക്കം വന്നിട്ടുള്ളത്. ശരാശരി 20 ദിവസം കൂടുമ്പോൾ രോഗികളുടെ എണ്ണം ഇരട്ടിക്കുന്നതായാണ് കാണുന്നത്. കേസ് പെർ മില്യൺ കേരളത്തില് 5143 ഇന്ത്യൻ ശരാശരി 5852 പക്ഷേ കേസ് ഫെറ്റാലിറ്റി റേറ്റ് ദേശീയ ശരാശരിയേക്കാൾ വളരെ മെച്ചപ്പെട്ട രീതിയിൽ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ദേശീയ ശരാശരി 1.6%. കേരളത്തിലത് 0.4% മാത്രമാണ്, 0.4% മാത്രം. രോഗികൾ നമ്മൾ നൽകുന്ന മികച്ച പരിചരണത്തിന്റെയും സൌകര്യങ്ങളുടെയും ഗുണഫലമായാണ് ഈ രീതിയിൽ സംഭവിച്ചിട്ടുള്ളത്. രോഗികളുടെ എണ്ണം വർദ്ധിച്ചതിന് ആനുപാതികമായി മരണപ്പെടുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു എന്ന യാഥാർത്ഥ്യം നാം ഉൾക്കൊള്ളണം. രോഗവ്യാപനം ഉയരാതെ നോക്കിയാൽ മാത്രമേ മരണങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കൂ. രോഗം കൂടുന്ന സ്ഥിതിവിശേഷമുള്ളതിനാൽ അതിനെ നേരിടുന്നതിനാവശ്യമായ സജ്ജീകരണങ്ങൾ സർക്കാർ ശക്തമാക്കും. ഇതിൽ പ്രധാന പങ്കുവഹിക്കുന്ന പോലീസിന് ക്രമസമാധാന പാലനത്തിൽ വലിയ തോതിൽ ശ്രദ്ധിക്കേണ്ടതായി വന്നു. അപ്പൊ അടിസ്ഥാനപരമായി ഒരു തടസ്സമായി ഇത് മാറി. പക്ഷെ ഇനി നമുക്ക് കാത്തു നിൽക്കാൻ സമയമില്ല, കർശന നടപടികളിലേക്ക് നീങ്ങാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. സാമൂഹിക അകലം പാലിക്കാത്തവർക്ക് എതിരെ കർശന നടപടിയെടുക്കും.
കേരളത്തിൽ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ മാത്രം 918 പേരാണ് കോവിഡ് പോസിറ്റീവായിട്ടുള്ളത്. എറണാകുളം ജില്ലയിൽ 537, തിരുവനന്തപുരത്ത് 486, മലപ്പുറം ജില്ലയിൽ 405 പേരാണ് ഇന്ന് കോവിഡ് പോസിറ്റീവായിട്ടുള്ളത്. സംസ്ഥാനത്തെ കോവിഡ് സ്ഥിതിഗതികൾ അതിരൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ പ്രത്യക്ഷ സമരങ്ങൾ അവസാനിപ്പിക്കുകയാണെന്ന് UDF പ്രഖ്യാപിച്ചു. മന്ത്രി KT ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് UDFന്റെ യുവജന സംഘടനകൾ നടത്തിയ സമരങ്ങൾ വ്യാപക വിമർശനത്തിനിടയാക്കിയിരുന്നു. സമരത്തിൽ പങ്കെടുത്തവർക്കുൾപ്പെടെ കോവിഡ് പോസിറ്റീവ് ആയതായ വാർത്തകളും പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ UDF പ്രത്യക്ഷ സമരം നിർത്തുന്നത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് വാർത്താസമ്മേളനത്തിൽ ഇക്കാര്യം അറിയിച്ചത്. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിക്കും പ്രതിപക്ഷ നേതാവിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിക്കും കോവിഡ് സ്ഥിരീകരിച്ചു. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയെ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. അതിരൂക്ഷ കോവിഡ് വ്യാപനമാണ് സംസ്ഥാനത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എബ്രഹാം വർഗീസ് പറഞ്ഞു. സർക്കാർ ആശുപത്രികളെല്ലാം നിറഞ്ഞു. ചികിത്സ വരും ദിവസങ്ങളിൽ ഏറെ സങ്കീർണമാകും. സംസ്ഥാനത്തെ കോവിഡ് രോഗികളുടെ എണ്ണം ഗണ്യമായി ഉയരുകയാണ്. ഈ സാഹചര്യത്തിൽ ആൾക്കൂട്ടമുണ്ടാക്കുന്നതിൽ വലിയ ശ്രദ്ധയാണ് വേണ്ടത്. ജീവനാണ് പരമപ്രധാനം. അച്ചടക്കത്തിനുള്ള സമയമാണിത്. സർക്കാരും ജനങ്ങളുമെല്ലാം ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നും അതിഗുരുതരമായ വ്യാപനമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകുന്നു. മഹാരാഷ്ട്രയിൽ ഇന്ന് 11921 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ മഹാരാഷ്ട്രയിലെ രോഗബാധിതരുടെ എണ്ണം 13,51,153 ആയി ഉയർന്നു. 180 പേരാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ മഹാരാഷ്ട്രയിൽ മരിച്ചത്. മഹാരാഷ്ട്രയിലെ കോവിഡ് മരണസംഖ്യ 35,000 മുകളിലാണ്. മഹാരാഷ്ട്ര പോലീസിലെ 189 പേർക്ക് ഇന്ന് രോഗം റിപ്പോർട്ട് ചെയ്തു. 4 മരണവും സംഭവിച്ചു. ഇതോടെ കോവിഡ് ബാധിച്ച മഹാരാഷ്ട്രയിലെ പോലീസുകാരുടെ എണ്ണം 22,818. അതിൽ 245 പോലീസുകാരാണ് മഹാരാഷ്ട്രയിൽ അസുഖം ബാധിച്ച് മരിച്ചത്. ആന്ധ്രയിൽ ഇന്ന് 5,487 പേർക്ക് രോഗം പിടിപെട്ടതോടെ ആന്ധ്രയിലെ കോവിഡ് ബാധിതരുടെ എണ്ണം 681,000 ഉയർന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 37 പേർ കൂടി മരിച്ചതോടെ ആന്ധ്രയിലെ കോവിഡ് മരണസംഖ്യ 5,745 ആണ്. കർണാടകയിൽ ഇന്ന് 6,892 പേർക്ക് രോഗം പിടിപെട്ടു. 59 പേർ മരിക്കുകയും ചെയ്തു. 582,458 പേർക്കാണ് കർണാടകയിൽ ഇതുവരെ രോഗം ബാധിച്ചിട്ടുള്ളത്. 8,641 പേർ കർണാടകയിൽ കോവിഡ് ബാധിച്ച് മരിക്കുകയും ചെയ്തു. മണ്ഡലകാലത്ത് ശബരിമല ദർശനം അനുവദിക്കാനുള്ള നടപടിയുമായി മുന്നോട്ടു പോകാൻ കേരള സർക്കാർ ഒരുങ്ങുന്നു. ദർശന സമയത്ത് സ്വീകരിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സമിതി രൂപീകരിച്ചു. തീർത്ഥാടകരെ ശബരിമലയിൽ പ്രവേശിപ്പിക്കരുത് എന്നായിരുന്നു ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ നിലപാട്. ഇത് തള്ളിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ദർശന സമയത്ത് സ്വീകരിക്കേണ്ട മാർഗനിർദ്ദേശം സമർപ്പിക്കാൻ പുതിയ സമിതി രൂപീകരിച്ചിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിലൂടെ സ്ത്രീകളെ അപമാനിച്ച സംഭവം സർക്കാർ ഗൌരവമായി കാണുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വിവാദ വീഡിയോ നീക്കാൻ യൂട്യൂബ് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ആരോപിതരായവർക്കെതിരെ പരാതി നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്ത്രീ സമൂഹത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള അശ്ലീല വീഡിയോ പോസ്റ്റ് ചെയ്ത സംഭവത്തിൽ വിജയ് പി നായരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. തിരുവനന്തപുരം കല്ലിയൂരിലെ വീട്ടിൽ നിന്നുമാണ് പ്രതിയെ പിടികൂടിയിട്ടുള്ളത്. ലൈംഗിക അധിക്ഷേപമുള്ള ഉള്ളടക്കം പ്രസിദ്ധീകരിച്ചതിനുള്ള 67, 67A എന്നീ വകുപ്പ് ചുമത്തിയാണ് പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. 5 വർഷം തടവും 10,00,000 രൂപ പിഴയും ശിക്ഷ ലഭിക്കുന്നതിനൊപ്പം ജാമ്യം കിട്ടാൻ വകുപ്പില്ലാത്തത് പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളതെന്നും പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. അനിൽ അംബാനി വായ്പയായി എടുത്ത 5,300 കോടി രൂപ തിരികെ പിടിക്കാൻ ചൈനീസ് ബാങ്കുകൾ സജീവമായി രംഗത്ത് വരുന്നു. 3 ബാങ്ക് ആണ് അനിൽ അംബാനിയുടെ സ്വത്ത് കണ്ടുകെട്ടുന്ന നടപടിയുമായി മുന്നോട്ടു പോകുന്നത്. ലണ്ടനിലെ കോടതിയിൽ ഇത് സംബന്ധിച്ച കേസുമായി ബന്ധപ്പെട്ട് അനിൽ അംബാനി ഹാജരായതിന് പിന്നാലെയാണ് ഈ നടപടി. ലളിത ജീവിതശൈലിയാണ് തനിക്കുള്ളതെന്നും ഇതിനുള്ള പണം പോലും ഭാര്യയും കുടുംബവുമാണ് നൽകുന്നതെന്നും മറ്റ് വരുമാന മാർഗ്ഗങ്ങളൊന്നും തന്നെയില്ലെന്നും കഴിഞ്ഞ ദിവസം അനിൽ അംബാനി ബ്രിട്ടീഷ് കോടതിയിൽ ബോധിപ്പിച്ചിരുന്നു. സ്വന്തം മകനോടും അമ്മയോടും പോലും താൻ കടക്കാരനാണ്. അമ്മയ്ക്ക് 500 കോടി രൂപയും മകൻ അൻമോലിന് 310 കോടി രൂപയും നൽകാനുണ്ട്. ഉണ്ട്. ലണ്ടൻ, കാലിഫോർണിയ, ബെയ്ജിംഗ് എന്നിവിടങ്ങളിൽ നിന്ന് നടത്തിയ ഷോപ്പിംഗ് ബില്ലുകളെക്കുറിച്ചുള്ള ചോദ്യത്തിന് അത് അമ്മയുടെ ഷോപ്പിംഗ് ആയിരുന്നുവെന്നും അനിൽ അംബാനി കോടതിയിൽ മറുപടി നൽകിയിരുന്നു. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സും മുംബൈ ഇന്ത്യൻസ് ടീമും തമ്മിലുള്ള മത്സരം ആവേശകരമായി പുരോഗമിക്കുകയാണ്. ആദ്യം ബാറ്റ് ചെയ്ത ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ടീം നിശ്ചിത 20 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 201 റൺസ് എടുത്തപ്പോൾ തുടർന്നിറങ്ങിയ മുംബൈ ഇന്ത്യൻസ് ടീമും നിശ്ചിത 20 ഓവറിൽ 201 റൺസാണ് സ്കോർ ചെയ്തത്. ഇതോടെ മത്സരം സൂപ്പർ ഓവറിലേക്ക് നീങ്ങുകയാണ്. ടോസ് നഷ്ടപ്പെട്ട ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനു വേണ്ടി ഓപ്പണർ ദേവദത്ത് പടിക്കൽ 40 പന്തിൽ 54 റൺസ് എടുത്തു. ആരൺ ഫിഞ്ച് 35 പന്തിൽ 52 റൺസ് സ്കോർ ചെയ്തു. ക്യാപ്റ്റൻ വിരാട് കോഹ്ലി 3 റൺസ് എടുത്ത് മടങ്ങിയപ്പോൾ എബി ഡിവില്ലിയേഴ്സ് 24 പന്തിൽ നിന്ന് 4 ബൌണ്ടറിയും 4 സിക്സറും സഹിതം പുറത്താകാതെ 55 റൺസ് എടുത്തു. ശിവം ദുബെ 10 പന്ത് നേരിട്ട് 3 സിക്സർ ഉൾപ്പെടെ പുറത്താകാതെ 27 റൺസ് ആണ് സ്കോർ ചെയ്തിരുന്നത്. പിന്നീട് ഇറങ്ങിയ മുംബൈ ഇന്ത്യൻസ് ടീമിനു വേണ്ടി ക്യാപ്റ്റൻ രോഹിത് ശർമ്മ 8 റൺസ് എടുത്ത് പുറത്തായി. ഓപ്പണർ കിൻഡൻ ഡികോക്ക് 14 റൺസ് എടുത്തു. വൺ ഡൌൺ ബാറ്റ്സ്മാൻ സൂര്യകുമാർ യാദവ് ഡക്കായി മടങ്ങുകയും ചെയ്തു. ഇഷാൻ കിഷൻ 58 പന്തിൽ നിന്ന് 2 ബൌണ്ടറിയും 9 സിക്സറും സഹിതം 99 റൺസ് എടുത്ത് മടങ്ങിയപ്പോൾ ഹാർദിക് പാണ്ഡ്യ 13 പന്തിൽ 15 റൺസാണ് സ്കോർ ചെയ്തിരുന്നത്. വാലറ്റക്കാരായി ഇറങ്ങിയ കിയോൺ പൊള്ളാട് 24 പന്തിൽ 3 ബൌണ്ടറിയും 5 സിക്സറും ഉൾപ്പെടെ പുറത്താകാതെ 60 റൺസ് എടുത്ത്. അതോടെയാണ് നിശ്ചിത 20 ഓവറിൽ മുംബൈ ഇന്ത്യൻസ് ടീമിന്റെ സ്കോർ 5 വിക്കറ്റ് നഷ്ടത്തിൽ 201 റൺസിലേക്ക് നീങ്ങിയത്. സൂപ്പർ ഓവർ മത്സരം ആണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് ടീം സൂപ്പർ ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 7 റൺസ് ആണ് സ്കോർ ചെയ്തിരുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. കൂടുതൽ വാർത്തകൾ നാളെ രാവിലെ 7 മണിക്ക്. സ്റ്റേ വിത്ത് അസ്.